إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الكلام كلام الله، وأحسن الحديث حديث محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودرن غلي الله سبحانه وتعالى سوكشيچ وند نموڑا پرسيوم رحسيوم آئے جیویدم منوٹ نائکنم ان آدھیم آئی وصیت شئی گیا. سهودرن غلي نموڑا دین الاسلام അത് രണ്ട് കാര്യത്തിന്മേൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുകയാണ്. അഥവാ ദീനുൽ ഇസ്ലാം രണ്ട് അസലുകളിലാണ് അതിന്റെ അടിസ്ഥാനം. അതിലൊന്നാമത്തേത് സഹോദരങ്ങളെ, അൽ ഇഖ്ലാസ്. ഇഖ്ലാസ് ആകുന്നു അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ള കാര്യം. രണ്ടാമത്തേത് സഹോദരങ്ങളെ, മുതാബഅത്തു റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ നമ്മുടെ ജീവിതത്തിലുടനീളം അനുദാനം ചെയ്യുക, അദ്ദേഹത്തിന്റെ സുന്നത്തിത്തിബാ ചെയ്യുക എന്ന മഹത്തായ കാര്യമാണ്. നാം അല്ലാഹുവിന് അർപ്പിക്കുന്ന ഏത് അമലുകളും സഹോദരങ്ങളെ ഈ രണ്ട് കാര്യങ്ങൾ മേൽ അത് പടുത്തുയർത്തപ്പെട്ടാൽ മാത്രമാണ് അതിന് നിലനിൽപ്പുണ്ടാകുക. ഇതിലേതെങ്കിലും ഒന്നിന് കോട്ടം വരികയാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുകയില്ല. അതിനാൽ വളരെ കരുതലോടുകൂടി ഈ രണ്ടു വിഷയങ്ങളും നാം കൃത്യമായി മനസ്സിലാക്കണം. ഒന്നാമതായി നാം പറഞ്ഞിട്ടുള്ളത് അൽ ഇഖ്ലാസാണ്, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ നമ്മൾ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത യാതൊരു സൃഷ്ടിയിലേക്കും യാതൊരു വസ്തുവിലേക്കും, ഇനി എത്ര വലിയ സൃഷ്ടികളിൽ ഏറ്റവും വലിയ ഉന്നതനായ അമ്പിയാക്കളിലേക്കോ അല്ലെങ്കിൽ മലായിക്കത്തുകളിലേക്കോ ആരിലും തന്നെ നമ്മുടെ ദുആ അല്ലെങ്കിൽ നമ്മുടെ ഇബാദത്തിന്റെ ഏതെങ്കിലും ഒരു അംശം ഉയർത്താൻ പാടുള്ളതല്ല. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് സഹോദരങ്ങളെ, ഇനി നാം അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്താലും, അള്ളാഹുവിന് വേണ്ടി മാത്രം നാം ഇബാദത്ത് അർപ്പിച്ചാലും, ആ ഇബാദത്തുകളിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന സുന്നത്ത് നാം പിൻപറ്റിയിട്ടില്ല എങ്കിൽ അതും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതല്ല എന്ന് നാം മനസ്സിലാക്കണം. അഥവാ നാം ചെയ്യുന്ന അമലുകളെല്ലാം തന്നെ അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടുന്ന് അപ്രകാരം കൽപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് അതിൽ നിന്ന് തടയാതിരുന്നിട്ടുണ്ടോ എന്നുള്ളത് നാം കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അഥവാ ഇഖ്ലാസും ഇത്തിബാവും ഇല്ലാതെ സഹോദരങ്ങളെ, നമ്മുടെ ഒരു അമലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഇതാണ് നാം എല്ലാ വെള്ളിയാഴ്ചയും നാം ഓതുന്ന സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് നാം ഇപ്രകാരം ഓതുന്നുണ്ട്. പക്ഷേ ഇത് ഓതുന്ന എത്ര എത്ര ആളുകൾക്ക് അതിന്റെ അർത്ഥം കൃത്യമായി അറിയാം. അതറിഞ്ഞിരുന്നെങ്കിൽ അവർ ഒരിക്കലും തന്നെ ഈ സൂറത്ത് ഓതുകയും അതോടൊപ്പം ശിർക്ക് പ്രവർത്തിക്കുകയും ചെയ്യുമായിരുന്നില്ല, അല്ലെങ്കിൽ ഈ സൂറത്ത് ഓതുകയും അതോടൊപ്പം ബിദ്അത്ത് പ്രവർത്തിക്കുകയും ചെയ്യുമായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമൻ കാന യർജു ലിഖാ റബ്ബി ഫലിയഅമൽ അമലൻ സാലിഹ ولا يشرك بعبادة ربه أبدا. الله പറയുകയാണ്, فمن كان يرجو لقاء ربه, അപ്പോൾ നിങ്ങളിൽ ആർക്കാണ് പ തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമുള്ളത്? സഹോദരങ്ങൾ, ആർക്കാണ് റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമില്ലാത്തത്? അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് സ്വർഗവാസികൾക്ക് മാത്രമായി അള്ളാഹു ഒരുക്കുന്ന ഏറ്റവും വലിയ നിഅമത്താണ്. സ്വർഗം തന്നെ നിഅമത്തുകളാണ്. ആ സ്വർഗത്തിന്റെ നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത് നമ്മെ സൃഷ്ടിച്ച, ഈ സ്വർഗത്തെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. അതാണ് ഓരോ മുസ്ലിമിന്റെയും ഓരോ അമലുകൾ ചെയ്യുമ്പോഴും അത് നീയത്താക്കേണ്ടത്. അതാണ് എനിക്ക് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം, സ്വർഗത്തിൽ പ്രവേശിക്കണം. അള്ളാഹു ചോദിക്കുന്നു, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹ്, ആർക്കാണോ തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമുള്ളത്. എന്നാൽ എല്ലാവർക്കും അത് കണ്ടുമുട്ടാൻ സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനായി രണ്ട് നിബന്ധനകൾ വെച്ചിരിക്കുകയാണ്, രണ്ട് ഷർത്തുകൾ വെച്ചിരിക്കുകയാണ്. ആർക്കൊക്കെയാണ് അതിന് സാധിക്കുക? അള്ളാഹു പറയുന്നു, ഫല്യഅമൽ അമലൻ സാലിഹ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അങ്ങനെയെങ്കിൽ അവൻ സാലിഹായ അമലുകൾ പ്രവർത്തിക്കട്ടെ. അതുപോലെ തന്നെ രണ്ടാമതായി പറഞ്ഞു, വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ മറ്റൊരാളുമായി പങ്കുചേർക്കാതിരിക്കട്ടെ. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് സഹോദരങ്ങളെ. ഒന്നാമതായി പറഞ്ഞു അള്ളാഹു, ഫല്യഅമൽ അമലൻ സാലിഹ, അവൻ സാലിഹായ അമൽ പ്രവർത്തിക്കട്ടെ. അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, വൽ അമലു സാലിഹു മാ കാന മുവാഫിഖൻ ലിശറഇല്ലാ. അമൽ സാലിഹ് എന്ന് പറഞ്ഞാൽ സൽപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണത്? മാ കാന മുവാഫിഖൻ ലിശറഇല്ലാ, അള്ളാഹുവിന്റെ ശറഇൽ വന്നതിനോട് യോജിക്കുന്ന പ്രവർത്തനം, അതാണ് അമൽ സാലിഹ്. ആർക്കെങ്കിലും എന്തെങ്കിലും നന്മകൾ ചെയ്തുകൊണ്ട് അവൻ അതിന് അമൽ സാലിഹ് എന്ന് വിളിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് അള്ളാഹുവിന്റെ ശറഇൽ ഉണ്ടാകണം. അള്ളാഹുവിന്റെ ശറഇൽ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ നാം കാണണം. ഇനി നാം ഖുർആനിൽ കണ്ടിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നാം കാണണം. അല്ലെങ്കിൽ നബി മുറുകെ പിടിക്കാൻ പറഞ്ഞ സഹാബികളായ ഖുലഫാ റാഷിദീങ്ങൾ അവർ പ്രവർത്തിച്ചത് കാണണം. അങ്ങനെ നാം കണ്ടിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, അതിനെ അമൽ സാലിഹ് സൽപ്രവർത്തനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുകയില്ല. രണ്ടാമതായി അള്ളാഹു പറഞ്ഞു, വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ, റബ്ബിൽ ഒന്നും തന്നെ ഇബാദത്തിൽ ഒന്നും പങ്കുചേർക്കാത്ത ആളുകളായി കൊണ്ടുവേണം അവർ ജീവിക്കുവാൻ വേണ്ടി. അഥവാ അവരുടെ ദീൻ ഈ രണ്ട് കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ദീനായിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് അവന് സാധ്യമല്ല എന്ന് അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് ഈയിടെയായി റബീഉൽ അവ്വൽ മാസത്തിൽ നാം എല്ലാ വർഷവും കാണുന്നത് പോലെ തന്നെ നമ്മുടെ നാടുകളിൽ ഉടനീളം പോസ്റ്ററുകളും അതുപോലെ തന്നെ അതിനുവേണ്ടിയിട്ടുള്ള ഒരുപാട് ഒരുക്കങ്ങളെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല മസ്ജിദുകളിലും വലിയ വിളക്കുകളും അതുപോലെയുള്ള സജ്ജീകരണങ്ങളും എല്ലാം തയ്യാറായി കഴിഞ്ഞു. പല മസ്ജിദുകളിലും റബീഉൽ അവ്വലിന്റെ ഒന്നാമത്തെ ദിവസം തൊട്ട് തന്നെ പല മൗലൂദുകളും ആ ഉച്ചത്തിൽ പാരായണം ചെയ്യുന്നതായി നാം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ബിദഅത്തുകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. ഇഹ്തിഫാൽ അൽ മൗലിദിൻ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുക എന്നുള്ളത് ബിദഅത്താണ് എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ ഉള്ള കാര്യമാണ്. മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർ എല്ലാവരും തന്നെ അഭിപ്രായ വ്യത്യാസമില്ലാതെ പറഞ്ഞിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് കൊണ്ടാടുക എന്നുള്ളത്, ജന്മദിനം കൊണ്ടാടുക എന്നുള്ളത് ബിദഅത്തായ കാര്യമാണ്. അത് ദീനിൽ യാതൊരു അസ്ലുമില്ല. അതിനെന്തെല്ലാം കാരണങ്ങൾ, എന്തെല്ലാം ദുർന്യായങ്ങൾ പറഞ്ഞാലും അതൊന്നും തന്നെ നിലനിൽപ്പില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഖേദകരമാണ്, ഓരോ വർഷം കഴിയുമ്പോഴും മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ, ഇത് ആചരിക്കുന്ന ആളുകൾ അവരുടെ ആഘോഷങ്ങൾക്ക് അതിന് കോപ്പുകൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അവരൊന്നും കുറക്കുന്നത് നമ്മൾ കാണുന്നില്ല. പല ആളുകൾക്കും അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി മനസ്സിലാകുന്നുണ്ടെങ്കിലും ഇത് നേരത്തെ ഉൾക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ അവരിപ്പോഴും അതിൽ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് വളരെയധികം ഗൗരവമുള്ള കാര്യമാണ്. പല ആളുകൾക്കും ഈ ബിദഅത്തിന്റെ ഗൗരവം എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല. ബിദഅത്തുകൾ എന്താണ്, അവരെവിടേക്കാണ് ബിദഅത്തുകൾ നയിക്കുന്നത് എന്നുള്ളത് അവന് മനസ്സിലായിട്ടില്ല. പലരും പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണിത്, ഇത് സ്നേഹപ്രകടനമാണ് എന്ന് പല ദുർന്യായങ്ങളും പറയുന്നതായി കാണാൻ സാധിക്കും. പക്ഷെ സഹോദരങ്ങളെ, എന്താണ് ഈ ബിദഅത്ത്? ഈ ബിദഅത്തിന്റെ അവസ്ഥ എന്താണ്? ബിദഅത്ത് ചെയ്യുന്നവരുടെ പര്യവസാനം എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കി. ഒന്നാമതായി നാം പറഞ്ഞു, ഈ ബിദഅത്ത് ചെയ്യുന്ന ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ അമലു സ്വാലിഹാത്തല്ല, സൽക്കർമ്മങ്ങളല്ല. അത്തരം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാത്ത ആളുകൾക്ക് നാളെ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുകയില്ല. ഏത് ബിദഅത്തിന്റെയും അവസ്ഥ ഇത് തന്നെയാണ്. എന്നാൽ നാം ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ, ഈ മൗലിദിനെ കുറിച്ചാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി കൊണ്ടാടുന്നതിനെ കുറിച്ചാണ്. എത്രമാത്രം അപകടം നിറഞ്ഞിട്ടുള്ളതാണ് ഈ ബിദ്അത്തായ ഈ മൗലിദ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നാം നമ്മുടെ ദഅവത്ത് കൃത്യമായി നടത്തേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഓരോ വർഷവും ഇവർ ഈ ബിദ്അത്തിന്റെ ആളുകൾ ഇതിനുവേണ്ടി വലിയ സജ്ജീകരണങ്ങൾ നടത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലാകട്ടെ, അതല്ലാതെ റോഡുകളിലാവട്ടെ, ജാഥ നടത്തിക്കൊണ്ടും റാലി നടത്തിക്കൊണ്ടും പാവങ്ങളായ പാമരന്മായ ജനങ്ങളെ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പലതരത്തിലുള്ള ദുർന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇല്ലാത്ത ഹദീസുകൾ കെട്ടിയുണ്ടാക്കിക്കൊണ്ടെല്ലാം അവർ വഴിപഴപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, ഇത് കൃത്യമായി നാം മനസ്സിലാക്കുകയും ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. ആദ്യമായി മനസ്സിലാക്കുക സഹോദരങ്ങളെ, ഈ ബിദഅത്തായ മൗലിദ് എന്നുള്ളത് ഒരിക്കലും തന്നെ ദീനുൽ ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ള ഒരു ആഘോഷമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ദീനുൽ ഇസ്ലാമിൽ നിശ്ചയിച്ചിട്ടുള്ള ആഘോഷങ്ങൾ രണ്ടേ രണ്ടെണ്ണമാകുന്നു. വർഷത്തിൽ രണ്ട് ആഘോഷങ്ങളാണ്, രണ്ട് ഈദുകളാണ് മുസ്ലിമുകൾക്കുള്ളത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദാണെന്ന് വിശേഷിപ്പിച്ച മറ്റൊരു ദിവസമുണ്ട്, അഥവാ ഇന്നത്തെ ദിവസം യൗമുൽ ജുമുഅ, ഈ വെള്ളിയാഴ്ച ദിവസത്തെയും അവിടുന്ന് ഈദ് എന്ന് ആഴ്ചതോറും വരുന്ന ഈദ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ദീനുൽ ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആഘോഷമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവിടെ ചില ആളുകൾ രണ്ട് ദിവസങ്ങളിൽ ഇതിനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മാ ഹാദാനിൽ യൗമാൻ, ഏതാണ് ഈ രണ്ട് ദിവസങ്ങൾ, നിങ്ങൾ ആഘോഷിക്കുന്ന ഈ രണ്ട് ദിവസങ്ങൾ എന്താണ്? അതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, കുന്നാനൽ അബു ഫീഹിമാ ഫിൽ ജാഹിലിയ, ഞങ്ങളിത് ജാഹിലിയത്ത് തൊട്ട് തന്നെ, ഇസ്ലാമിന്റെ മുമ്പ് തൊട്ട് തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പേ തന്നെ ഞങ്ങളിതെല്ലാം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആഘോഷമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായി പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ യൗമൽ ഫിത്രി വയൗമൽ നഹർ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രണ്ട് ആഘോഷങ്ങൾക്ക് പകരമായി നിങ്ങൾക്കിതാ മറ്റ് രണ്ട് ആഘോഷങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ഒന്ന് യൗമുൽ ഫിത്റാണ്, ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ എന്നറിയപ്പെടുന്ന ഈദുൽ ഫിത്ർ. രണ്ടാമതായി പറഞ്ഞത് യൗമുൻ നഹർ, ബലിദിനം എന്നറിയപ്പെടുന്ന ഈദുൽ അദ്ഹ. സഹോദരങ്ങളെ, ഈ രണ്ടേ രണ്ട് ആഘോഷമല്ലാതെ മൂന്നാമതായി ഒരു ആഘോഷം മുസ്ലിമിന് ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കിതാബിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ ഈ രണ്ടിനു പുറമെ മൂന്നാമതായി ഒരു ആഘോഷം നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, പിന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്? ഇത് കേവലം ബിദ്അത്താണ്, പിന്നീട് മതത്തിൽ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലോ അവിടുത്തെ സഹാബത്തോ ഖുലഫാവോ റാഷിദീങ്ങളോ ആരും കാണിച്ചു തരാത്ത ഒരു ഇബാദത്ത്, ഒരു അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ഒരു ഇബാദത്ത് മാത്രമാകുന്നു ഈ മൗലിദ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ ഗൗരവം നാം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിൽ ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകളുടെ തൗബ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല എന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരം ബിദ്അത്തുകളും അള്ളാഹുവിന്റെ ദീനിൽ ഹലാലായതിനെ ഹറാമാക്കുന്നതിനെയും ഹറാമായതിനെ ഹലാലാക്കുന്നതെല്ലാം ചെയ്യുന്ന ആളുകളോട് അള്ളാഹു ഖുർആനിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അള്ളാഹു പറയുകയാണ്, അം ലഹും ശുറകാ ശറഉ ലഹും മിനൽ ദീനി മാ ലം യുഅ്സം ബിഹില്ലാ, അം ലഹും ശുറകാ, അള്ളാഹുവിന് പുറമെ അവർക്ക് വല്ല പങ്കാളികളുമുണ്ടോ, ശറഉ ലഹും മിനൽ ദീനി, അള്ളാഹുവിന്റെ ദീനിൽ പുതിയതായിട്ട് നിയമങ്ങൾ കൊണ്ടുവരാൻ, അള്ളാഹു ശറആകാത്ത മറ്റേതെങ്കിലും കാര്യങ്ങൾ പുതുതായി കൊണ്ടുവരാൻ അവർക്ക് അള്ളാഹുവിന് പുറമെ വല്ല പങ്കാളികളുമുണ്ടോ, മാലം യഅദം ബിഹില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അനുമതി നൽകാത്ത അള്ളാഹുവിന്റെ ദീനിൽ പുതുതായി കൊണ്ടുവരാൻ അവർക്ക് വല്ല വേറൊരു അള്ളാഹു ഉണ്ടോ, അല്ലെങ്കിൽ വേറൊരു ഇലാഹുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇങ്ങനെ ഒരു ആഘോഷം പഠിപ്പിച്ചു തന്നിട്ടില്ല, ഇങ്ങനെ ഒരു മൗലിദ് അവിടുന്ന് ഒരിക്കലും തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലോ സഹാബത്തോ ഇങ്ങനെ ഒരു സന്ദർഭം, ഇങ്ങനെ ഒരു ആഘോഷം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടേയില്ല. മറിച്ച് ജീവിതത്തിലുള്ള ഒരു മുസ്ലിമിന്റെ രാവിലെ തൊട്ട് അവൻ ഉറങ്ങുന്നത് വരെ, അല്ല അവന്റെ വർഷം മുഴുവൻ, ജീവിതം മുഴുവൻ എങ്ങനെ ജീവിക്കണമെന്ന് ചെറിയതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, സഹാബികൾ അതെല്ലാം വളരെ കൃത്യമായി കൊണ്ട് ഓരോന്നും നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ സഹാബി അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. അവിടുന്ന് പറയുന്നു, ലഖദ് തറക്ന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യുഹരിക്കു ത്വാഇറുൻ ജനാഹൈഹി ഫിസ്സമാ ഇല്ലാ അസ്കർനാ മിൻഹു ഇൽമ. അദ്ദേഹം പറയുകയാണ്, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ആകാശത്ത് ഒരു പറവ ഇങ്ങനെ ചിറകിട്ടടിച്ച് പറക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഒഴിവാക്കിയിട്ടില്ല. അഥവാ ചെറിയൊരു കാര്യം എന്ന് നാം കാണുന്ന കാര്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പറഞ്ഞുകൊടുത്തിട്ടുണ്ട്. മറ്റൊരു സഹാബിയായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ അദ്ദേഹത്തോട് ഒരു ജൂതൻ ഇപ്രകാരം ചോദിക്കുകയുണ്ടായി. സൽമാനുൽ ഫാരിസിയോട് ജൂതൻ ഇപ്രകാരം ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് കലാഉൽ ഹാജ അഥവാ മലമൂത്ര വിസർജനത്തിന്റെ മര്യാദകളെല്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്ന് കേട്ടുവല്ലോ എന്ന് അദ്ദേഹം ആ ജൂതൻ പരിഹസിച്ചുകൊണ്ട് സഹാബിയോട് ചോദിക്കുകയുണ്ടായി. സഹാബി അത് കേട്ട് എന്തെങ്കിലും പതറിയില്ല, അദ്ദേഹം പറഞ്ഞു, അതെ, വളരെ അഭിമാനത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകൻ എങ്ങനെയാണ് മലമൂത്ര വിസർജനം നടത്തേണ്ടത് എന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലഖദ് നഹാന അൻ നസ്തഖ്ബില ഖിബ്ലത ലിഗായിഫിൻ ഔ ബൗൽ, മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ഖിബ്ലക്ക് മുന്നിടാനോ പിന്നിടാനോ പാടില്ല എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഔനസ്തൻജീബിൽ യമീൻ, അല്ലെങ്കിൽ വലത് കൈകൊണ്ട് അതുപോലെ വലത് കൈകൊണ്ട് ശൗചം ചെയ്യുക എന്നുള്ളത് അവിടുന്ന് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഔനസ്തൻജീബി അഖല്ല മിൻ സലാസതി അഹ്ജാർ, വെള്ളം കിട്ടാത്ത അവസരങ്ങളിൽ കല്ലുകൊണ്ട് ശുചീകരിക്കുകയാണെങ്കിൽ മൂന്ന് കല്ലിൽ കുറയാൻ പാടില്ല എന്നുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാര്യങ്ങൾ മൊത്തത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യൂ എന്ന് പറഞ്ഞ് പോകുകയല്ല ചെയ്തിട്ടുള്ളത്, മറിച്ച് എങ്ങനെയാണ് ഓരോ വിഷയത്തിലും ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുക സഹോദരങ്ങൾ. അതിനാൽ തന്നെ ഈ ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നാം തള്ളിക്കളയേണ്ടതാണ്, അതൊന്നും തന്നെ സ്വീകരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് വളരെ പ്രസിദ്ധമായ ഹദീസാണ്. അവിടുന്ന് പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ആരെങ്കിലും ഒരാൾ ഒരു അമൽ പ്രവർത്തിച്ചു, ഒരു ഇബാദത്ത് പ്രവർത്തിച്ചു, ലൈസ അലൈഹി അംറുന, അതിൽ എന്റെ യാതൊരു കൽപ്പനയുമില്ല എങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയേണ്ടതാണ്. ആലോചിച്ചു നോക്കുക സഹോദരങ്ങളെ, ഈ മൗലൂദാഘോഷത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ല കൽപ്പന വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ സഹാബികളായ ആളുകൾ ഈ ഈദ് ആഘോഷിക്കുമ്പോൾ, ഈ നബിദിനം ആഘോഷിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോളൂ എന്ന് പറയാൻ അവിടുന്ന് മൗനം പാലിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ആഘോഷം നബിയോ സഹാബത്തോ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. മറിച്ച് സഹാബികളെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത് എല്ലാം ബിദഅത്തുകളും വഴികേടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ചില മുസ്ലിയാക്കന്മാർ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടി അവർ പറയുകയാണ്, ബിദഅത്തുകൾ രണ്ടു തരത്തിലുണ്ട്. ഒന്ന് ദലാലത്തായ ബിദഅത്താണ്, രണ്ടാമത്തെ ബിദഅത്ത് ഹസനത്തായ ബിദഅത്താണ്, നല്ല ബിദഅത്ത് എന്ന് പറയുകയാണ്. നമുക്ക് ഒരേ ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ, നിങ്ങൾ പറയുന്ന ദലാലത്തായ ബിദഅത്ത് ഏതാണ് നിങ്ങൾ പറയുന്ന ദലാലത്തായ ബിദഅത്ത്? അവരുടെ ഒന്നും തന്നെ കാണുകയില്ല, ഒന്നും തന്നെ അവർക്ക് കാണുകയില്ല. കാരണം എങ്ങനെയാണ് ഒരു കാരണം ദലാലത്തും ഹസനത്തും തീരുമാനിക്കുന്നത്? അള്ളാഹുവിന്റെ ദീനിൽ ഒന്ന് നല്ലതാണ് അല്ലെങ്കിൽ ചീത്തയാണ് എന്നെങ്ങനെയാണ് ഓരോരുത്തരും തീരുമാനിക്കുന്നത്? ഒരാൾക്ക് ദലാലത്തായി തോന്നിയത് മറ്റൊരാൾക്ക് ചിലപ്പം ദലാലത്തായി തോന്നുകയില്ല. ഒരിക്കലും തന്നെ നമ്മളുടെ മേൽ നിയമമാക്കിയിട്ടുള്ളതല്ല ദീനിന്റെ കാര്യങ്ങൾ, അത് നിയമമാക്കുക എന്നുള്ളത് അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് മുശ്ശരിഅ്, അള്ളാഹുവാണ് ശറാക്കുന്നവൻ. നമ്മുടെ മേലുള്ള ബാധ്യതയല്ല അത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കിയ ബാധ്യതയാണ്, അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ള ബാധ്യതയാണ്. എങ്ങനെയാണ് അവൻ ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുക അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ള ബാധ്യതയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ ഒരു ബിദഅത്തിൻ ഹസനയില്ല. നിങ്ങൾ നോക്കൂ, മഹാനായ സഹാബി മുത്തബി സുന്ന, സുന്നത്ത് അതുപോലെ അനുധാവനം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നടന്നുവോ അതുപോലെ നടന്നിട്ടുള്ള അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നത് കാണുക. അദ്ദേഹം പറയുകയാണ്, കുല്ലു ബിദഅത്തിൻ ദലാല, എല്ലാ ബിദഅത്തും ദലാലത്താണ്. ജനങ്ങൾ അതിന് ഹസനത്താണ്, ബിദഅത്തുൻ ഹസനത്താണെന്ന് പറഞ്ഞാലും സഹോദരങ്ങളെ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, എല്ലാ ബിദഅത്തുകളും ദലാലത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന തത്വമാണത്. അവിടുത്തെ ഓരോ ഖുതുബകളിലും അവിടുന്ന് പ്രസംഗിക്കുമ്പോഴെല്ലാം പറഞ്ഞിരുന്ന കാര്യമാണത്, കുല്ലു ബിദഅത്തിൻ ദലാല, എല്ലാ ബിദഅത്തുകളും ദലാലത്താണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ ദലാലത്തുകളും നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഇത്തബിഉ വലാ തബ്തദിഉ, നിങ്ങൾ ഞങ്ങളെ പിൻപറ്റുക, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ മാർഗം പിൻപറ്റുക. വലാ തബ്തദിഉ, നിങ്ങൾ പുതുതായി ഒന്നും ഉണ്ടാക്കേണ്ടതില്ല. ഫഖദ് കുഫീതും, നിങ്ങൾക്ക് ഇത് തന്നെ മതിയാകുന്നതാണ്. സഹാബിയാണ് പറയുന്നത് നിങ്ങൾക്ക് ഇത് തന്നെ മതിയാകുന്നതാണ്, നിങ്ങൾ പുതുതായി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇന്ന് ചില ആളുകൾ പറയുന്നു ശരിയാണ്, സഹാബിക്കൊന്നും സഹാബികളൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ നമ്മളതൊരു ഹസനത്തായിട്ട് നന്മയായിട്ട് ചെയ്യുകയാണ്. പക്ഷെ സഹാബികൾ പറയുന്നത് ജനങ്ങൾ അത് നന്മയായി കണ്ടാലും സഹോദരങ്ങളെ അത് ബിദ്അത്താണ്, അതിന് യാതൊരു വകുപ്പുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മരണത്തിന് ശേഷം നമ്മോട് മുറുകെ പിടിക്കാൻ പറഞ്ഞ ആളുകളാണ് അവിടുത്തെ ഖുലഫാഉർ റാഷിദീങ്ങൾ, സഹാബികളായ ആളുകൾ. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് ഓരോ ഖുത്ബയിലും പറയുമായിരുന്നു, ഫഇന്നഹു മയ്യഇശ് മിൻകും ബഅദി, അവിടുന്ന് പറയുമായിരുന്നു, ഫഇന്നഹു മയ്യഇശ് മിൻകും ബഅദി, ഞാൻ മരിച്ചതിന് ശേഷം എന്നിൽ നിന്നും നിങ്ങൾ ഒരുപാട് ആളുകൾ നിങ്ങൾ ജീവിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസം കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷവും വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം ഉമ്മത്ത് ജീവിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവർക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും കാണും. അവിടുന്ന് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫഅലൈക്കും ബിസുന്നതി, ആദ്യം നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീനൽ മഹ്ദിയീൻ, അല്ലെങ്കിൽ സന്മാർഗികളായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്ത് നിങ്ങൾ പിൻപറ്റുക. ഇനി എന്റെ സുന്നത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഖുലഫാഉർ റാഷിദീങ്ങൾ എന്തെങ്കിലും ഇതിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. തമസ്സകൂ ബിഹാ, അതിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. വഅദ്ദു അലൈഹാ ബിന്നവാജിസ്, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് അതിനെ നിങ്ങൾ കടിച്ചു പിടിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നാൽ അവിടുന്ന് നിർത്തിയില്ല, ഇത് തന്നെ പറഞ്ഞാൽ മതിയായതാണ്. കാരണം ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്താണ് പിൻപറ്റാൻ പറഞ്ഞിട്ടുള്ളത്. ഖുലഫാഉർ റാഷിദീങ്ങൾ ആരും ഇത്തരത്തിലുള്ള ബിദ്അത്തുകൾ ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ് അവിടെ നിർത്തിയില്ല. അവിടുന്ന് പറഞ്ഞു, വഇയാകും വമുഹ്ദസാത്തിൽ ഉമൂർ, പുതുതായി കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടുന്ന് ഒരിക്കലും തന്നെ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ദുനിയാവിന്റെ വിഷയത്തിൽ പുതുതായി നിങ്ങളൊന്നും കണ്ടുപിടുത്തം നടത്താൻ പാടില്ല എന്നല്ല. ഒരിക്കലും തന്നെ അങ്ങനെ മനസ്സിലാക്കിയ ബുദ്ധിയുള്ള ഒരാളും അങ്ങനെ മനസ്സിലാക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ എത്രയെത്ര മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എത്രയെത്ര ദുനിയാവിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിമീങ്ങൾക്ക് ഓരോ യുദ്ധം ജയിച്ചടക്കുമ്പോഴും മുസ്ലിങ്ങളുടെ ജീവിത രീതിയെല്ലാം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ചില ആളുകൾ സാധാരണക്കാരായ ജനങ്ങളെ വഞ്ചിക്കുന്നത് പോലെ, നിങ്ങൾ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒട്ടകത്തിലാണോ പോകുന്നത്, നിങ്ങൾ കാറിലല്ലേ പോകുന്നത്, അന്നത്തെ പോലെയുള്ള വള്ളിയാണോ നിങ്ങൾ, വലിയ വലിയ കാർപ്പറ്റുകളെല്ലാം ഇട്ട വള്ളിയല്ലേ എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ വല്ല മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ദുനിയാവിന്റെ കാര്യമല്ല, ദുനിയാവിൽ പുതുതായി ഉണ്ടാക്കാനല്ല, മറിച്ച് ദീനിലുള്ള കാര്യമാണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. فإن كل محدثة بدعة ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളും ബിദ്അത്താകുന്നു. വകുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും നരകത്തിലേക്ക് നയിക്കുന്ന ദലാലത്താകുന്നു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ ബലവത്തായ ഉപദേശമാണത്. ദീനിൽ പുതുതായി ഒന്നും ഉണ്ടാക്കാൻ പാടില്ല, പുതുതായി ഒരു കാര്യവും നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അതെത്ര നല്ലതാണെന്ന് നിങ്ങൾ വാദിച്ചാലും ആളുകൾ ചിലപ്പോൾ പറയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്തെങ്കിലും മോശമായ കാര്യമായിരിക്കും. സഹോദരൻ, അങ്ങനെയല്ല. ബിദഅത്തുകൾ ഒരിക്കലും, ഒരു കാലത്തും ബിദഅത്തുകൾ ആരെങ്കിലും കള്ളുകൂടിയോ അല്ലെങ്കിൽ വ്യഭിചാരോ അല്ലെങ്കിൽ മദ്യപാനം പോലെ എന്തെങ്കിലും മോശമായി കണ്ടിട്ടുള്ള ഒരു കാര്യമല്ല. ബിദഅത്തുകൾ എന്നും ഉണ്ടായിട്ടുള്ളത് അത് നന്മയുടെ രൂപത്തിലാണ്. നന്മയുടെ രൂപത്തിൽ മാത്രമാണ് ബിദഅത്ത് എന്ന് പറയാം, മറ്റേത് ഹറാമുകളാണ്. രണ്ടും ദീനിൽ ഹറാമായ കാര്യമാണ്. ഹറാമുകൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്, ബിദഅത്തുകൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. പക്ഷെ ബിദഅത്തുകളാണ് കൂടുതൽ അപകടം. കാരണം എന്താണ്? സാധാരണക്കാരായ ആളുകൾക്ക് ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ബിദഅത്തുകളുടെ കാരണം ബാഹ്യമായ രൂപത്തിൽ അത് വലിയ നല്ല രൂപമായിട്ടാണ് ഉണ്ടാകുക. ഒരുപാട് നിസ്കാരങ്ങളായിരിക്കും, ഒരുപാട് നോമ്പുകളായിരിക്കും, പുറമേക്ക് കാണാൻ ഒരുപാട് ദിക്റുകളൊക്കെ ആയിരിക്കും. പക്ഷെ സഹോദരങ്ങളെ, ഹറാമുകളെക്കാൾ കൂടുതൽ ബിദഅത്തുകളാണ് അപകടകരമെന്ന് നമ്മെ സലഫുകൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ലാ, സലഫുകളിൽപ്പെട്ട താബിഈയായ സുഫിയാനു സൗരി റഹിമഹുല്ലാ, അദ്ദേഹം പറയുകയാണ്, അൽബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസിൻ മിനൽ മഅസിയ, ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ബിദ്അത്ത് പ്രവർത്തിക്കുന്നതാണ്, തിന്മ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഇബ്ലീസ് ഇഷ്ടം. എന്താണ്? ഫഇന്നൽ മഅസിയത യുതാബു മിൻഹ, കാരണം വളരെ വ്യക്തമാണ്. കാരണം മഅസിയത്ത് യുതാബു മിൻഹ, അതിൽ നിന്നും ആളുകൾ തൗബ ചെയ്യും, ആളുകൾക്ക് തൗബ ചെയ്യും. ആരും തന്നെ കള്ളു കുടിക്കുന്നത് ഇതൊരു നന്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് കള്ളു കുടിക്കുന്ന ആളുകളില്ല, ആരുമില്ല. പൊതുവെ ആളുകൾ കാണാത്ത സ്ഥലത്ത് പോയിട്ടാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ വ്യഭിചാരം, ആരെങ്കിലും ഇതൊരു നല്ല സാലിഹായ പ്രവർത്തനമാണ്, ദീനീ പ്രവർത്തനമാണെന്ന് കരുതി ആരും അത്തരം മോശം പ്രവർത്തനങ്ങൾ ചെയ്യില്ല. ഏത് മോശം പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാലും ആളുകൾക്ക് അത് മനസ്സിലൊരു കുത്തലോടുകൂടിയാണ് അവർ ചെയ്യുന്നത്. അതൊരു പക്ഷേ അവന് പിന്നീട് അള്ളാഹുവിന്റെ ദീൻ കൂടുതൽ മനസ്സിലാക്കുന്ന സമയത്ത് തൗബ ചെയ്യാൻ അതിന് സാധ്യതയുള്ള കാര്യമാണ്. എന്നാൽ വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹ, എന്നാൽ ബിദ്അത്തിന്റെ ഗൗരവം, ബിദ്അത്തിന്റെ ഗൗരവം എന്താണ്? ലാ യുതാബു മിൻഹ, അതിൽ നിന്നും തൗബ ചെയ്യുകയില്ല. ആളുകൾ ധരിച്ചിരിക്കുന്നത് നന്മയാണെന്നാണ്, പിന്നെ എങ്ങനെയാണ് തൗബ ചെയ്യുക? തൗബ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലാക്കാതെ എങ്ങനെയാണ് തൗബ ചെയ്യാൻ സാധിക്കുക? അതാണ് ബിദ്അത്തിന്റെ പ്രത്യേകത. അതിനാൽ തന്നെ ഇബ്ലീസിന് അതാണ് ഇഷ്ടം. കാരണം ഇബ്ലീസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ജനങ്ങളെ മുഴുവൻ നരകത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല വഴി അവൻ ആളുകൾ ബിദ്അത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പുറമേക്ക് ഹറാമുകളും ചെയ്യാത്ത, എത്ര നല്ല മൂലവിയാകട്ടെ, എത്ര നല്ല ഉസ്താദാകട്ടെ, ഹറാമുകളൊന്നും ചെയ്യാത്ത നല്ല വ്യക്തിയാകട്ടെ, ബിദ്അത്തുകൾ ചെയ്യുകയാണെങ്കിൽ ഇബ്ലീസിന് അതാണ് ഏറ്റവും ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, ഇന്ന അല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അ ഹത്ത യദഅ ബിദ്അത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിദ്അത്തുകാരുടെ തൗബ തടഞ്ഞിരിക്കുന്നു, ബിദ്അത്തുകാരുടെ തൗബ തടഞ്ഞിരിക്കുന്നു. ഹത്ത യദഅ ബിദ്അത്തു, അവൻ ബിദ്അത്ത് ഉപേക്ഷിക്കുന്നതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തൗബ സ്വീകരിക്കുന്നല്ല. സഹോദരങ്ങളെ, അനേകം അനേകം ഒട്ടനേകം പാപങ്ങൾ സംഭവിക്കുന്നവരാണ് മനുഷ്യന്മാർ. കുല്ലു ബനി ആദം ഖത്താ, ആദം സന്തതികളെല്ലാം തന്നെ തിന്മകൾ സംഭവിക്കുന്നവരാണ്. അങ്ങനെ തിന്മകൾ സംഭവിക്കുന്നവരിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത് അത്തവാബൂൻ, തൗബ ചെയ്യുന്നവരാണ്. എന്നാൽ ഈ ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ അവർ തൗബക്ക് വേണ്ടി അള്ളാഹുവിനോട് തൗബ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആ തൗബ സ്വീകരിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ ബിദ്അത്ത് ഒഴിവാക്കിക്കൊണ്ട് അവൻ സുന്നത്തിലേക്ക് മടങ്ങി വരുന്നതുവരെ സഹോദരങ്ങളിലേക്ക് വളരെ ഗൗരവമുള്ള കാര്യമാണ്, വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ പാപങ്ങൾക്ക് അള്ളാഹു തൗബ ചെയ്ത് നൽകാതെ, അത് പുറത്തു നൽകാതെ എങ്ങനെയാണ് സഹോദരങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള കാര്യമാണെന്ന് നാം മനസ്സിലാക്കുക. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ പൊതുവെ അവർ നന്മ പ്രവർത്തിക്കുന്നവരാണ്, ധരിക്കുന്നവരാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരക്കാരായ ആളുകളെ കുറിച്ച് നമുക്ക് ഓർമ്മിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു പറയുകയാണ്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല, നബിയെ, ഞാൻ നിങ്ങൾക്ക് അമലുകൾ പ്രവർത്തിച്ചുകൊണ്ട് നഷ്ടക്കാരായ ആളുകൾ ആരാണെന്ന് ഞാൻ അറിയിച്ചു തരട്ടെയോ നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചോദിക്കുകയാണ്. ആരാണ് കൂട്ടർ നന്മകൾ അമലുകൾ ചെയ്യുകയും ശേഷം നഷ്ടക്കാരാവുകയും ചെയ്ത ആളുകൾ ആരാണ്? അവർ അല്ലാഹ് ഇല്ലാന്ന് പറഞ്ഞ ആളുകളല്ല, അല്ലെങ്കിൽ നബിയെ നിക്കരിച്ച ആളുകളല്ല, മറിച്ച് അമലുകൾ ചെയ്യുന്നവരാണ്. അല്ലദീന ദല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, ആ ദുനിയാവിൽ ഒരുപാട് വഴികേടുകൾ കൊണ്ടുവരികയും വഴികേടുകൾക്ക് വേണ്ടി അവർ അങ്ങേയറ്റം അഹോരം പരിശ്രമിക്കുകയും, എന്നാൽ അവരുടെ അവസ്ഥ എന്താണ്? അവർ ചിന്തിക്കുന്നത് എന്താണ്? വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവർ നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അഥവാ ഈ ബിദ്അത്ത് ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ സഹോദരങ്ങളെ, അവരെല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇതെല്ലാം നല്ല പ്രവർത്തനങ്ങളാണ്, നല്ലതാണ് ഞാൻ ചെയ്യുന്നത് എന്നാണ് അവരെല്ലാം തന്നെ ധരിച്ചു വെച്ചിരിക്കുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് ബിദ്അത്തുകൾ അത് വളരെയധികം ഗൗരവമുള്ള കാര്യമാണ്, വളരെയധികം ഗൗരവമുള്ള കാര്യമാണ്. നമ്മുടെ നരകത്തിലേക്ക് നയിക്കാവുന്ന വലിയ വിഷമാണ് ബിദ്അത്തുകൾ. പുറമേക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും, വിഷങ്ങൾ അങ്ങനെയാണ്, പുറമേക്ക് ഭംഗിയാണ്, പക്ഷെ അത് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മനുഷ്യനുടൻ മരിച്ചു പോകുന്നതാണ്. അതുപോലെ തന്നെയാണ് ബിദ്അത്തുകൾ പുറമേക്ക് കാണാൻ ഒരുപാട് സലാത്തുകളാണ്, അള്ളാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തുകയാണെന്നൊക്കെയാണ് പറയുന്നത്, ഒരുപാട് നിസ്കാരങ്ങളൊക്കെ ആയിരിക്കും, ഒരുപാട് കൂട്ടമായിട്ടുള്ള വിക്രുകളെല്ലാം ആയിരിക്കും. പക്ഷെ സഹോദരങ്ങളെ, അതെല്ലാം വലിയ ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൃത്യമായി മനസ്സിലാക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين من كل ذنب فاستغفروا إنه هو الغفور الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. സഹോദരങ്ങളെ, ഈ ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിന്റെ ദീനിൽ പുതുതായി അമലുകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അറിഞ്ഞോ അറിയാതെയോ അവർ ചെയ്യുന്ന വലിയ അപകടത്തിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെയുള്ള ഒരു മോശമായ ഒരു ആരോപണമാണ് അവർ ഈ ബിദ്അത്തിലൂടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഏതൊരു ബിദ്അത്ത് പ്രവർത്തിക്കുന്നവനും യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ഈ ഒരു മോശമായ ആരോപണം അയച്ചുവിടുന്നുണ്ട്. എന്താണത്? ഓരോ ബിദ്അത്തുകളും ചെയ്യുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഈ ബിദ്അത്ത് നബിദിനം അതിനെക്കുറിച്ച് നാം ചർച്ച ചെയ്യുകയാണ്, നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്, യഥാർത്ഥത്തിൽ ഈ നബിദിനം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയുമായിരുന്നു. നിങ്ങൾ പറയാറുണ്ടല്ലോ ഇന്നാലിന്ന് ആയത്തുകൾ, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിബിദനം കഴിക്കാറുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം നിങ്ങൾ പറയാറുണ്ട്. നബിയോടുള്ള സ്നേഹമാണ് നമ്മൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം. ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുമായിരുന്നു. അതിന്റെ ശ്രേഷ്ഠതയും ഇതിന് ഇത്ര ഇത്ര കാര്യങ്ങളുണ്ട്, ഇന്ന ഇന്ന ആയത്തുകളെല്ലാം ഈ നബിദിനം കൊണ്ടാടാനുള്ള തെളിവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുമായിരുന്നു എന്ന് നാം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും ചോദിക്കാവുന്നതാണ്. അവർക്ക് രണ്ടേ രണ്ട് ഉത്തരമേ പറയാനുള്ളൂ. ആ രണ്ടേ രണ്ട് ഉത്തരം പറയാനുള്ളത് ഒന്നുകിൽ അവർക്ക് പറയണം, അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാമായിരുന്നു, അല്ലെങ്കിൽ അവർ പറയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ സഹോദരങ്ങൾ അതോടുകൂടി അവിടെ തീർന്നു. അള്ളാഹുവിന്റെ റസൂലിന് അറിയാത്ത ഇൽമ് ഇവനുണ്ട് എന്ന് വാദിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഖുർആനിലുള്ള ഇന്ന ഇന്ന ആയത്തുകളെ തൊട്ട് അള്ളാഹുവിന്റെ റസൂൽ ജാഹിലാണ്, അവിടത്തേക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ കുഫ്രിലേക്ക് അടുക്കുന്ന വാദമാണത്, ഒരിക്കലും തന്നെ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരോപണമാണ്. ഒന്നുകിൽ അവൻ പറയുകയാണ് അള്ളാഹുവിന്റെ റസൂലിന് ഈ വിഷയത്തിലൊന്നും ഇൽമില്ലായിരുന്നു, നഊദുബില്ല. ഇനി രണ്ടാമത് അവൻ പറയുകയാണെങ്കിൽ അവൻ പറയുകയാണല്ലേ അള്ളാഹുവിന്റെ റസൂലിന് അറിയുമായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവനോട് ചോദിക്കാനുള്ളത് അള്ളാഹുവിന്റെ റസൂലിന് അറിയുന്ന ഒരു കാര്യമായ ഇത് അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ സഹാബികൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ വീട്ടുകാർക്കോ അല്ല, സഹാബികളായ അവിടുത്തെ ഭാര്യമാർക്കോ സഹാബി വനിതകളായ ഭാര്യമാർക്കോ ആർക്കെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് നാം ചോദിക്കുകയാണെങ്കിൽ അവർക്ക് രണ്ടേ രണ്ട് ഉത്തരമേ അപ്പോഴും പറയാനുണ്ടാകുകയുള്ളൂ. ഒന്നുകിൽ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അറിയിച്ചു കൊടുത്തിട്ടില്ല. രണ്ടു പറഞ്ഞാലും നമുക്ക് വീണ്ടും ചോദിക്കാനുണ്ട്. അറിയിച്ചു കൊടുത്തിട്ടില്ല എന്നാണെങ്കിൽ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെയുള്ള വലിയൊരു ആരോപണമാണത്, അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ ദീന് പൂർണ്ണമായി എത്തിച്ചു നൽകിയിട്ടില്ല എന്നുള്ള കടുത്ത ആരോപണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫഇല്ലം യഫ്അൽ ഫമാ ബല്ലഗ റിസാല, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു കൊടുത്ത വഹി നബിയെ താങ്കൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി ജനങ്ങളിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ താങ്കൾ താങ്കളുടെ റിസാലത്ത് പൂർണ്ണമായി നിറവേറ്റിയിട്ടില്ല എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാവുന്നത് പോലെ തന്നെ ഹജ്ജത്തുൽ വദാഇൽ ലക്ഷക്കണക്കിന് സഹാബികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, അവിടുന്ന് അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എന്ന് പറയുകയും അതേ എന്ന സഹാബികൾ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അന്നാണ് അള്ളാഹുവിന്റെ ദീനിലുള്ള അള്ളാഹുവിന്റെ കിതാബിലുള്ള വളരെ മഹത്തായ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്, അൽ യൗമ അക്മൽതു ലകും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലകുംൽ ഇസ്ലാമ ദീന. അൽ യൗമ അക്മൽതു ലകും ദീനകും, ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിതാ നിങ്ങൾക്ക് പൂർത്തിയാക്കി നൽകിയിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നിറവേറ്റി നൽകിയിരിക്കുന്നു. വറളീതു ലകുംൽ ഇസ്ലാമ ദീന, ഇസ്ലാം ദീൻ അല്ലാഹു നിങ്ങൾക്ക് പൂർണ്ണമായി തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് നിങ്ങളെല്ലാം ഞാനിത് എത്തിച്ചു തന്നിട്ടില്ലേ എന്ന് ചോദിക്കുകയും അവർ അതെ എന്ന് പറയുകയും ചെയ്ത ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു തന്നിട്ടില്ല എന്നിവർക്ക് പറയേണ്ടി വരും. ഇനി അതല്ല അവർ പറയുകയാണ്, അല്ല അള്ളാഹുവിന്റെ റസൂൽ എത്തിച്ചു തന്നിട്ടുണ്ട് എന്നാണ് അവർ മറുപടി പറയുമെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാനുള്ളത് ഹാ തു ബുർഹാനക്കും, നിങ്ങൾ നിങ്ങളുടെ തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചില്ലാത്തത് പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചില്ലാത്തത് പറഞ്ഞാൽ അവിടുന്ന് ഇപ്രകാരം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്ന് കളവ് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ നരകത്തിൽ ഒരിരിപ്പിടം അവൻ കരുതിക്കൊള്ളട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു വാക്കുപോലും ഇല്ലാത്തത് പറയാൻ പാടില്ല. ഒരു മുസ്ലിമിന് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഹക്കാണ്, ബാധ്യതയാണ്, അവിടുന്ന് പറയാത്ത കാര്യം പറയാൻ പാടില്ല. മറ്റു മുസ്ലിമുകളുടെ പേരിൽ പോലും അവർ പറയാത്ത കാര്യം പറയാൻ പാടില്ല. അപ്പോൾ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവിടുന്ന് പറയാത്ത കാര്യം പറയുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അവരോട് ചോദിക്കാനുള്ള തെളിവ് എവിടെയാണ് തെളിവുള്ളത് സഹോദരങ്ങളെ? അവർക്ക് തെളിവ് ഹാജരാക്കാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സാധാരണക്കാരായ ആളുകളെ വഞ്ചിക്കുന്നതിനു വേണ്ടി അവർ മുൻപ് പറഞ്ഞതിൽ നിന്നും വിരുദ്ധമായി, മുൻപ് അവർ പറഞ്ഞിരുന്നത് ഹിജ്റ 300 ശേഷം വന്നതാണ് എന്നാണ്, എന്നാൽ അതിനു വിരുദ്ധമായി ഇന്ന് പല കള്ള ഹദീസുകൾ സഹോദരങ്ങൾ യാതൊരു അസലുമില്ലാത്ത ഉമർ റളിയല്ലാഹു അൻഹു നബിദിനം കഴിച്ചിട്ടുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിദിനം കഴിച്ചിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബിദിനം കൊണ്ടാടിയിട്ടുണ്ട്, അലി റളിയല്ലാഹു അൻഹു നബിദിനം കൊണ്ടാടിയിട്ടുണ്ട് എന്നെല്ലാം വ്യക്തമായ കളവുകൾ ഖുലഫാ റാഷിദീങ്ങൾക്ക് മേലെ എഴുതി വെച്ചുകൊണ്ട് അവർ പ്രചരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അവർക്ക് നിക്കക്കള്ളിയില്ലാതായപ്പോൾ അള്ളാഹുവിന്റെ റസൂലെ സഹാബത്വ ചെയ്യാത്തത് ചെയ്യാൻ പാടില്ല എന്ന് ജനങ്ങളിൽ അധിക പേരും മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അവർ പാമ്പരന്മാരായ ജനങ്ങൾ ഹദീസ് സഹീഹാണോ ദഈഫാണോ എന്നൊന്നും പരിശോധിക്കാൻ സാധിക്കാത്ത ജനങ്ങളെ വഞ്ചിക്കുവാൻ വേണ്ടി സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുന്ന ഏതാനും വാറോലകൾ മാത്രമാണ് അത് സഹോദരങ്ങളെ. അതിനാൽ തന്നെ ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ അവർക്ക് ഇന്നേ അവരെ മറുപടിയില്ല. ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ പുതുതായി കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് നന്മയുണ്ട് എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് അവിടുന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ആരെങ്കിലും ദീനുൽ ഇസ്ലാമിൽ പുതുതായി ഒരു ബിദ്അത്തുണ്ടാക്കി, എന്നിട്ടാൻ പറയാൻ നല്ലതാണ്, ഞാനിത് നന്മയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ, ഇത് വേറൊന്നുമല്ല, കുറച്ച് നന്മയുള്ള കാര്യമാണ് എന്നേത് നന്മയായാലും അവൻ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ, മാലിക് റഹിമഹുല്ല, ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖദ് ഖാന റിസാല, അവൻ അപ്പോൾ വാദിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. കാരണം അല്ലാഹു പറഞ്ഞല്ലോ, ലിഅന്ന അല്ലാഹ തആല യഖൂൽ അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന എന്ന് അല്ലാഹു പറഞ്ഞല്ലോ, ഇന്നേ ദിവസം ദീന് പൂർത്തിയായി എന്ന് പറയുകയും പിന്നീട് അത് നന്മയാണ് എന്ന് ദീനിൽ പറഞ്ഞു കൊണ്ടുവരികയും ചെയ്താൽ അത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്തൊരു നന്മയുമായി അവൻ വന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെയുള്ള വലിയ ആരോപണമാണ്. ഇത് തന്നെയാണ് ഓരോ ബിദ്അത്തിന്റെയും അവസ്ഥ, ഇത് തന്നെയാണോ ദീന് കൊണ്ടുപാടുന്ന ഓരോ ബിദ്അത്തിന്റെയും അവസ്ഥ, ഇത് തന്നെയാണ് എന്ന് യാതൊരു സംശയവുമില്ല. ഇനി പ്രസിദ്ധമായ സഹാബിയുടെ ഒരു അസറും കൂടി നിങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. സഹോദരങ്ങളെ, പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് കുറച്ച് മദ്ഹുകളാണ്, ഞങ്ങൾ കുറച്ച് സലാത്തുകളാണ്. സലാത്ത് ചൊല്ലാൻ ഹദീസിലുണ്ടല്ലോ, വെള്ളിയാഴ്ച സലാത്ത് ചൊല്ലാൻ ഹദീസുണ്ട്, അള്ളാഹുവിന്റെ ആയത്താണ്. ഇന്ന അല്ലാഹു മലായികത്തഹു യുസല്ലൂന അലാ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, അല്ലാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സലാത്ത് ചൊല്ലുന്നു, മുഅ്മിനീങ്ങളെ നിങ്ങൾ സലാത്ത് ചൊല്ലൂ എന്ന അല്ലാഹുവിന്റെ കൽപ്പനകൾ, ഞങ്ങൾ കൂടിയിരുന്ന് സലാത്ത് ചൊല്ലുകയാണ്, അതിലെന്താണ് തെറ്റ്? ഞങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുകയാണ്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുകയാണ്, ഇതിലൊക്കെ എന്താണ് തെറ്റ് എന്ന് അവർ ചോദിക്കുന്നുണ്ട്. എങ്കിൽ അവർ അറിയുക, ദീനിൽ ഏറ്റവും കൂടുതൽ ദീൻ മനസ്സിലാക്കിയിട്ടുള്ള അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അവരെങ്ങനെയാണ് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചതെന്ന് മനസ്സിലാക്കുക. ഒരിക്കൽ മഹാനായ സഹാബി അബൂ മൂസ അഷ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ മസ്ജിദിലേക്ക് വരികയുണ്ടായി. ഒരു വലിയ അസറാണ് ചുരുക്കി പറയുകയാണ്, അദ്ദേഹം മസ്ജിദിലേക്ക് വരികയുണ്ടായി. സഹോദരങ്ങളെ, മസ്ജിദിലേക്ക് വന്നപ്പോൾ കുറച്ച് ആളുകൾ അവർ നമസ്കാരത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ കാത്തിരിക്കുന്ന സന്ദർഭങ്ങളിൽ അവരിങ്ങനെ കൂടിയിരുന്നുകൊണ്ട് ഒരാൾ പറയുന്നുണ്ട്, കബ്ബിറൂമി അഹ് അള്ളാഹു അക്ബർ എന്ന് നിങ്ങൾ 100 തവണ പറയുക. അങ്ങനെ അവരൊരു കല്ലെടുത്ത് വെച്ചുകൊണ്ട് 100 തവണ അള്ളാഹു അക്ബർ എന്ന് എല്ലാവരും ചൊല്ലുന്നുണ്ട്. പിന്നീട് അവർ അത് പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അവർ പറയുന്നു, ഹല്ലിലൂമി അഹ്, 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, ഏറ്റവും വലിയ അഫ്ളായിട്ടുള്ള കലിമയാ. പിന്നീട് അത് പൂർത്തിയാക്കിയതിന് ശേഷം അവർ പറയും, 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലണം, അള്ളാഹു ഏറെ ശ്രേഷ്ഠകരമെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ശ്രേഷ്ഠകരമെന്ന് പഠിപ്പിച്ച ദിക്റുകൾ തന്നെയാണ്. പുതുതായി ഒന്നും അവർക്ക് അങ്ങനെ പുതിയ ദിക്റല്ല, ഉള്ള ദിക്ർ തന്നെയാണ്. അവരങ്ങനെ 100 പ്രാവശ്യം ചൊല്ലുന്നു. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു ഇത് ആദ്യമായി കാണുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ. അവിടെ ഉടൻ തന്നെ ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായ മഹാനായ സഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ടുവന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഇന്നാൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ആളുകൾ മസ്ജിദിലുണ്ട്. അദ്ദേഹം ആ മസ്ജിദിൽ വരികയും ഇത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കൊള്ളുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ നിങ്ങൾക്ക് എന്തു പറ്റി? അവിടുത്തെ സഹാബികൾ ജീവിച്ചിരിപ്പുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കഴിഞ്ഞ് അവിടുത്തെ പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല, അവിടുത്തെ വസ്ത്രങ്ങൾ നുരുക്കിപ്പോയിട്ടില്ല, അതിനു മുമ്പ് നിങ്ങൾ പുതുതായി ഓരോ കാര്യങ്ങൾ കൊണ്ടുവരികയാണോ എന്ന് ചോദിക്കുന്നത് മഹാനായ സഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഈ ചോദ്യത്തിനോട് ഇന്ന് നല്ലതല്ലേ എന്ന് പറയുന്ന ഈ ആളുകൾക്ക്, ഈ മുസ്ലിയാക്കന്മാർക്ക്, ജനങ്ങളെ പറ്റിച്ച് വഞ്ചിച്ച് സമ്പത്ത് കൈക്കലാക്കുന്ന ഭക്ഷിക്കുന്ന ആളുകൾക്ക് എന്തു പറയാനുണ്ട്? സഹാബി, അവർ ചെയ്തത് ഇത് മാത്രമാണ്. ഇവർ ചെയ്യുന്നത് പോലെ എന്തെങ്കിലും ഷിർക്കിന്റെ വരിയുള്ള മാലകളോ ബുർദകളോ ചൊല്ലിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദിക്റുകൾ ഇങ്ങനെ കൂടിയിരുന്നു, 100 ദിക്റുകൾ ചൊല്ലുന്നു മാത്രം. സഹാബി ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറയുന്ന ആ മറുപടി അതും നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചു വെക്കണം. അവർ പറഞ്ഞു, അവരിൽ ഒരാൾ പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ ഓ അബൂ അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് മാ അറദിന ഇല്ലൽ ഖൈർ, ഞങ്ങൾ നന്മ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അബ്ദുല്ലാഹി ബിൻ മസ്ഊദെ, ഞങ്ങൾ എന്തെങ്കിലും മോശമല്ല, നന്മയെ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാ കൂടിയിരുന്നതിൽ നിന്നും ഒരാൾ പറഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടിയും നമ്മുടെ നെഞ്ചിൽ കുത്തിവെക്കേണ്ടതാണ്. ഓരോ ബിദഅത്തുകൾ കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഒരിക്കലും വഞ്ചിതരായി പോകരുത്. അവിടുന്ന് പറഞ്ഞു, വകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലം യുസീബ, എത്ര എത്ര നന്മകൾ ഉദ്ദേശിക്കുന്ന ആളുകളാണ് അവരത് നേടിയെടുക്കാതെയായിട്ട്. സഹോദരങ്ങൾ, നന്മകൾ ഉദ്ദേശിച്ചാൽ മാത്രം പോരാ, മനസ്സിൽ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമെന്നല്ല, അല്ലെങ്കിൽ അങ്ങയുടെ അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂല സഹാബത്തോ നമുക്ക് കാണിച്ചു തരേണ്ടത് നിർബന്ധമായ കാര്യമാണ്. ഇത് വലിയ അടിസ്ഥാനമാണ്. ഈ ബിദ്അത്തിന്റെ ആളുകൾക്ക് ഒരിക്കലും തന്നെ മറുപടി പറയാൻ സാധിക്കാത്ത വലിയ മഹത്തായിട്ടുള്ള ഒരു അസറുകളാണ്. ബിദഅത്തിനെതിരെ ആയത്തുകളും ഹദീസുകളും ധാരാളം ഉണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷെ അവർ പലപ്പോഴും ദുർവ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ ഇത്തരം അസറുകൾ സഹാബികൾ ആയത്തിനെയും ഹദീസിനെ മനസ്സിലാക്കി പറയുന്ന ഇത്തരം അസറുകളെ കുറിച്ച് അവർക്കൊന്നും തന്നെ പറയാൻ സാധിക്കാറില്ല. സഹോദരങ്ങളെ, ഈ ബിദഅത്തുകൾക്കെല്ലാം പുറമെ തന്നെ ദീനിന് നേർക്ക് നേരെ പുറത്തു പോകുന്ന ഒരുപാട് ശിർക്കൻ വരികളും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള നേരിട്ടുള്ള പ്രാർത്ഥനകൾ, അള്ളാഹുവിനോട് ചോദിക്കേണ്ട അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, പാപങ്ങൾ പുറത്തു തരിക, ശഫാഅത്ത് നൽകിയ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്ന വലിയ ബിദഅത്തായ വലിയ ശിർക്കൻ കാര്യങ്ങൾ ഈ ബിദഅത്തിന്റെ സദസ്സുകളിൽ, മൗലീദിന്റെ സദസ്സുകളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വലിയ ഖേദകരമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഫിത്നകളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم اصلح احوال المسلمين في كل مكان اللهم اصلح احوال المسلمين في كل مكان اللهم اصلح احوال المسلمين في كل مكان اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انا نسالك الجنه وما يقرب اليها من قول او عمل اللهم انا نسالك الجنه وما يقرب اليها من قول او عمل اللهم انا نسالك الجنه وما يقرب اليها من قول او عمل ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وهذا والله تعالى اعلم وصلى الله على نبينا وسلم